ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ പൂനെ.
പ്രിയ റേഡിയോ ശ്രോതാക്കളെ, ഞങ്ങൾ നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
ഇത് അഡ്വന്റിസ്റ്റ് ഇന്റർനാഷണൽ റേഡിയോയിൽ നിന്നുള്ള മലയാളം പരിപാടികളാണ്.
ഇന്ന് ഞങ്ങളുടെ പരിപാടികളിൽ ഇമ്പം പകരുന്ന ആത്മീയ ഗീതങ്ങളും ആത്മപ്രചോദിതമായ സന്ദേശവും ഉൾപ്പെടുത്തിയിരിക്കുന്നു.
അതിനാൽ ആത്മശക്തി പകരുന്ന ദൈവിക സന്ദേശം ഇന്ന് നിങ്ങൾക്ക് ശ്രവിക്കാനിടയാകും.
നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ.
കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടുക. 1-800-833-2231. ഞങ്ങളുടെ ഇമെയിൽ വിലാസം bible@awr.org.
ഞങ്ങളെ തപാലിൽ ബന്ധപ്പെടുവാനുള്ള മേൽവിലാസം ഇനി പറയാം. അഡ്വന്റിസ്റ്റ് മീഡിയ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 1446, മാർക്കറ്റ് യാർഡ് പൂനെ 411037.
ഞങ്ങളുടെ പരിപാടികളെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഇമെയിൽ വിലാസം malayalam@sudadventist.org.
നിങ്ങളുടെ പ്രാർത്ഥനാ ആവശ്യങ്ങൾ ഞങ്ങളോട് പങ്കുവയ്ക്കൂ. വരൂ, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാനോ ബൈബിൾ പഠന താൽപര്യം ഞങ്ങളെ അറിയിക്കുന്നതിനോ ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഇനി പറയുന്നു. 8157-94-0435. നമ്പർ ഒന്നുകൂടി പറയാം. 8157-94-0435. ഇതേ നമ്പറിൽ നിന്നും വാട്സാപ്പ് ചെയ്യാവുന്നതും ആണ്.
അതേസമയം ഞങ്ങളുടെ വെബ്സൈറ്റിലൂടെയും ഞങ്ങളുടെ പ്രക്ഷേപണം നിങ്ങൾക്ക് ശ്രവിക്കാൻ കഴിയും. അതിനാൽ www.awr.org. ഞാൻ ആവർത്തിക്കുന്നു, www.awr.org എന്ന വെബ്സൈറ്റ് തിരഞ്ഞെടുക്കുക. അതുപോലെ AWR 360 എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അങ്ങനെ ഞങ്ങളുടെ എല്ലാ പരിപാടികളും ശ്രവിക്കുക. അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക.
ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ പൂനെ സ്റ്റുഡിയോയിൽ നിന്നും.
ഇന്ന് തിരുവചന സന്ദേശം നമ്മളോട് പങ്കിടുന്നത് സഹോദരൻ അജി ഇമ്മാനുവൽ ആണ്.
ഈ ദൈവിക സന്ദേശം ശ്രവിക്കുന്നതിന് മുമ്പ് പ്രത്യാശ നിർഭരമായ ആത്മീയ ഗീതം കേട്ട് ദൈവത്തെ സ്തുതിക്കാം.
ഗീ
തിരുവചന സന്ദേശത്തിനായി കാതോർക്കാം.
പ്രിയ ശ്രോതാക്കളെ, ഞാൻ അജി ഇമ്മാനുവൽ. അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ മലയാളം പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ പരിപാടി ഇന്ന് നിങ്ങൾ കേൾക്കുന്നത് കൊണ്ട് ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. നിങ്ങൾ സ്ഥിരം ശ്രോതാവോ എപ്പോഴെങ്കിലും കേൾക്കുന്ന ഒരാളോ ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് എന്റെ നന്ദിയെ അറിയിക്കുന്നു. കാരണം ദൈവസ്നേഹത്തിന്റെ ഈ ശബ്ദ കൂടാരത്തിൽ നിന്നും ഇന്നും നിങ്ങൾക്കായി ഒരു സന്ദേശമുണ്ട്. നിങ്ങൾ ഇതാദ്യമായിട്ടാണ് ഈ സന്ദേശങ്ങൾ കേൾക്കാനിടയാകുന്നത് എങ്കിൽ പ്രത്യേകമായ സ്വാഗതമരുളുന്നു. തുടർന്നും ഈ സന്ദേശങ്ങൾ കേൾക്കുവാൻ ദൈവനാമത്തിൽ നിങ്ങളോട് അപേക്ഷിക്കുന്നു. എന്നെ നേരിട്ട് ഫോണിൽ ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർ 8 1 5 7 9 4 0 4 3 5 എന്ന നമ്പറിൽ വിളിക്കുക. ഈ പരിപാടികൾ ഓൺലൈനായി ശ്രവിക്കുന്നതിന് ഞങ്ങളുടെ വെബ്സൈറ്റായ www.awr.org സന്ദർശിക്കുക. നിങ്ങളുടെ പ്രതികരണം ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ദയവായി ഈ സന്ദേശങ്ങൾ കേൾക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നമുക്ക് പ്രാർത്ഥനയോടെ തുടങ്ങാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗത്തിലെ നല്ല ദൈവമേ, ഈ ഭൂമിയിലുള്ള ഞങ്ങളുടെ ജീവിതം ഓരോ ദിവസവും പ്രതിസന്ധികളുടെ മധ്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ജീവിതത്തിന്റെ ഏതവസ്ഥയിലും അങ്ങയോട് ചേർന്ന് നിൽക്കുവാൻ, ജീവിതത്തിന്റെ പ്രതിസന്ധികളെ സധൈര്യം നേരിടുവാൻ, മറികടക്കുവാൻ, വിജയികളായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോട് കേൾക്കണമേ ഞങ്ങളുടെ പരിശുദ്ധനായ പിതാവേ, ആമേൻ. അപ്പോസ്തലനായ പൗലോസ് റോമയിലുള്ള സഭയ്ക്ക് എഴുതുമ്പോൾ 8:28 ഇങ്ങനെ പറയുന്നു: എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. 2021 സെപ്റ്റംബർ 21 UN ജനറൽ അസംബ്ലിയുടെ 76th സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഇങ്ങനെ പറഞ്ഞു: ഞാൻ ഇവിടെ നിൽക്കുന്നത് ഒരു അലാറം മുഴക്കുവാനാണ്. ലോകം ഉണരേണ്ടതുണ്ട്. നമ്മൾ തെറ്റായ ദിശയിലേക്ക് നീങ്ങുന്ന ഒരു വലിയ ഗർത്തത്തിന്റെ വക്കിലാണ്. ലോകമൊരിക്കലും ഇത്രയും കൂടുതൽ ഭീഷണി നേരിട്ടിട്ടില്ല. ഇത് നമ്മളെ കൂടുതൽ വിഭജിച്ചിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധികളെയാണ് നമ്മൾ ഈ സമയങ്ങളിൽ അഭിമുഖീകരിക്കുന്നത്. ലോകം ഒരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് സാർവത്രികമായി അംഗീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രതികൂലങ്ങൾ വരുമ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ ഭരണകർത്താക്കൾ കുഴങ്ങുകയാണ്. 10,00,000 ആളുകൾക്ക് ജോലി നഷ്ടമാകുന്നു. 10,000,000 ആളുകൾ സ്വകാര്യ സംരംഭങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട്. അവർ ചിലപ്പോൾ പട്ടിണി കിടക്കേണ്ടി വരുന്നു. ഫാക്ടറികളുടെ വാതിലുകൾ അടയുന്നത് തുറക്കാൻ ദിവസങ്ങൾ തന്നെ എടുക്കുന്നു. വാണിജ്യ സ്ഥാപനങ്ങൾ നഷ്ടത്തിലോടുന്നു. അതേസമയം പല സ്ഥാപനങ്ങളും പാപ്പരായി ആയിരക്കണക്കിന് ബാങ്കുകൾ പോലും പരാജയപ്പെടുന്ന അവസ്ഥയുണ്ട്. ബിസിനസ് ചെയ്യുവാനുള്ള ആത്മവിശ്വാസം തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുതരം പക്ഷാഘാതം ലോകത്തെ സ്തംഭിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സാഹചര്യം പരിഹരിക്കാൻ രാഷ്ട്രങ്ങൾ ശക്തിയില്ലാത്തതായി തോന്നുന്നു. ദൈവജനവും ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. എന്നാൽ മനുഷ്യന്റെ തീവ്രത ദൈവത്തിന്റെ അവസരമാണ്. അതാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതായത് മനുഷ്യന്റെ ആപത്സന്ധിയുടെ ഏറ്റവും ഉന്നതമായ അവസ്ഥ ദൈവത്തിന് പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ ഒരുക്കുന്നു എന്ന്. വെല്ലുവിളികളും പരീക്ഷണങ്ങളും നിരാശയുടെ നിമിഷങ്ങളും നിറഞ്ഞതാണ് ജീവിതയാത്ര. എന്നാൽ ഇരുട്ടിന്റെ നടുവിലും നമുക്ക് അചഞ്ചലമായ പ്രതീക്ഷയുണ്ടാകണം. ഇന്ന് ജീവിതത്തിലെ ഏറ്റവും പ്രയാസകരമായ കാലഘട്ടത്തിൽ നമ്മെ താങ്ങി നിർത്തുന്ന അഗാധമായ പ്രത്യാശ കണ്ടെത്തുവാനുള്ള ഒരു യാത്ര നമുക്ക് ആരംഭിക്കാം. ദുഷ്കരമായ സമയങ്ങളെ, അതിൻ്റെ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുന്നത് നമ്മുടെ ജീവിതത്തിന് കൂടുതൽ ആത്മീയ വെളിച്ചം പകരും. പ്രയാസങ്ങളിൽ നിന്ന് മുക്തമല്ല നമ്മളെല്ലാവരും. നമ്മൾ എല്ലാവരും തന്നെ പരീക്ഷണങ്ങളെ അഭിമുഖീകരിക്കുന്നു. അത് നഷ്ടമായാലും രോഗമായാലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളായാലും ബന്ധങ്ങൾ തകരുന്നതിലൂടെയാണെങ്കിലും നമ്മുടെ സ്വന്തം തെറ്റുകളുടെ ഭാരമായാലും ഈ പ്രയാസ സമയങ്ങളെ, അതിൻ്റെ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കേണ്ടത് നിർണായകമാണ്. അതുകൊണ്ട് മാത്രമേ നമ്മുടെ സാഹചര്യങ്ങൾക്കപ്പുറം ഒരു പ്രത്യാശയുടെ ആവശ്യകതയെ നമ്മൾ തിരിച്ചറിയുകയുള്ളൂ. രണ്ടാമതായി, പ്രതികൂല സാഹചര്യങ്ങളിൽ നമ്മളോടുള്ള ദൈവത്തിൻ്റെ മനോഭാവം മനസ്സിലാക്കിയാൽ അത് നമ്മുടെ പ്രത്യാശയുടെ അടിത്തറയായി മാറും. നിരാശയുടെ സമയങ്ങളിൽ നമ്മുടെ പ്രത്യാശ ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ നങ്കൂരമിട്ടിരിക്കുന്നു. അവൻ മാറ്റമില്ലാത്തവനും വിശ്വസ്തനും സ്നേഹമുള്ളവനുമാണ്. ഓരോ കൊടുങ്കാറ്റിലും അവൻ നമ്മോടൊപ്പമുണ്ട് എന്നറിയുന്നതിൽ നമ്മൾ ആശ്വാസം കണ്ടെത്തും. സങ്കീർത്തനം 46 അതിൻ്റെ 1-3 വരെയുള്ള വാക്യങ്ങൾ: ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്ര മധ്യെ വീണാലും അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ദൈവം ആരാണെന്ന് മനസ്സിലാക്കുന്നതും അവൻ നമ്മെ ഒരിക്കലും കൈവിടുകയോ നമ്മളെ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് തരുന്നതായ വാഗ്ദത്തം മനസ്സിലാക്കുന്നതും ആപത്സന്ധികളെ, പ്രതിസന്ധികളെ മറികടക്കുവാൻ നമുക്ക് പ്രചോദനമായി മാറും. സഹായത്തിനായുള്ള അപേക്ഷ ദൈവം എപ്പോഴും കേൾക്കുന്നു. സ്വർഗീയ ഗായക സംഘത്തിൻ്റെ ഗാനങ്ങൾക്കിടയിൽ പോലും ഏറ്റവും ദുർബലനായ മനുഷ്യന്റെ കണ്ഠങ്ങളിൽ നിന്നുയരുന്ന നിലവിളി ദൈവം കേൾക്കും. അവ തുറന്നുവച്ച മനുഷ്യ ചെവികൾക്കും ഒരുപക്ഷെ കേൾക്കാൻ സാധിക്കാത്തതായിരിക്കാം. യന്ത്രങ്ങളുടെ ശബ്ദ കോലാഹലങ്ങൾക്കിടയിൽ നമ്മുടെ വിളി ഒരുപക്ഷെ അലിഞ്ഞുപോയേക്കാം. മനുഷ്യരുടെ തിരക്കിനിടയിൽ നമ്മുടെ പ്രശ്നങ്ങൾ നഷ്ടപ്പെട്ടു പോയേക്കാം. പക്ഷേ നമ്മുടെ ഹൃദയത്തിൻ്റെ അറകളിൽ നിന്നും ഉയരുന്ന നൊമ്പരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന വഴികളിലൂടെ നടക്കുമ്പോൾ നമ്മൾ ശ്വസിക്കുന്ന പ്രാർത്ഥനയുടെ ഞെരുക്കമേറിയ രോദനം പോലും പ്രപഞ്ചത്തിൻ്റെ രാജാവായ കർത്താവിൻ്റെ സിംഹാസനത്തിൽ എത്താതിരിക്കില്ല. ആത്മാവിൻ്റെ ആഗ്രഹത്തെ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് അവൻ മുക്കിക്കളയുകയില്ല. അത് തെരുവിൻ്റെ ബഹളത്തിന് മുകളിലൂടെ, നഗരത്തിൻ്റെ തിരക്കുകളുടെ മുകളിലൂടെ, ജനക്കൂട്ടത്തിൻ്റെ ആശയങ്ങൾക്ക് മുകളിൽ സ്വർഗീയ കോടതിയിൽ എത്തിച്ചേരും. മൂന്നാമതായി, ആപത്സന്ധികൾ വരുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ പ്രത്യാശയോടുകൂടെ കൈപ്പറ്റുക. പ്രയാസകരമായ സമയങ്ങളിൽ പ്രത്യാശ നൽകുന്ന വാഗ്ദത്തങ്ങളാൽ ദൈവവചനം നിറഞ്ഞിരിക്കുന്നു. റോമർക്കെഴുതി ലേഖനം 28 വാക്യം: എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ഈ വാക്യമാണ് നമ്മൾ ആധാരമായി വായിച്ചത്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നമുക്ക് ദൈവം ഉറപ്പു നൽകുന്നു. ദൈവം എല്ലാറ്റിലും അധികമായി അവനെ സ്നേഹിക്കുന്നവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് കഷ്ടസമയങ്ങളിൽ, പ്രതികൂല സമയങ്ങളിൽ പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ ഒരുപക്ഷെ കഴിയാതെ വന്നാലും സത്യം, ദൈവം നമ്മുടെ നന്മയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നു എന്നാണ്. ഈ കാര്യങ്ങളെ നമുക്ക് പിന്നീടാണെങ്കിലും തിരിച്ചറിയുവാൻ കഴിഞ്ഞാൽ നമുക്ക് അവിടെ പ്രത്യാശ കണ്ടെത്തുവാനാകും. ദൈവത്തിൻ്റെ കരുതൽ, ആശ്വാസം പുനഃസ്ഥാപനം എന്നിവയെക്കുറിച്ചുള്ള മറ്റ് വാഗ്ദാനങ്ങൾ ബൈബിളിൽ നിന്ന് പരിവേഷണം ചെയ്യുന്നത് നമ്മുടെ ഹൃദയങ്ങളിൽ ശക്തിയും പ്രത്യാശയും വരുത്തും. കഷ്ടസമയങ്ങളിൽ പ്രതീക്ഷയുടെ സാക്ഷ്യം കൈക്കൊള്ളാൻ നമ്മൾ ശ്രമിക്കണം. ബൈബിളിൽ കഷ്ടതയുടെ ചരിത്രങ്ങൾ ഉള്ളത് നമ്മുടെ ഗുണീകരണത്തിനും നീതിയുടെ അഭ്യസനത്തിനും വേണ്ടിയാണ്. ബൈബിളിൽ പരാജയത്തിൻ്റെയും വിജയത്തിൻ്റെയും പുനഃസ്ഥാപനത്തിൻ്റെയും ചരിത്രം കൊടുത്തിരിക്കുന്നു. ഈ ചരിത്രത്തിലുടനീളം നമ്മുടെ കഷ്ടപ്പാടുകൾ പോലെ പ്രതികൂല സാഹചര്യങ്ങളിൽ എന്ന പോലെ ഇരുണ്ട കാലഘട്ടങ്ങളിൽ പ്രത്യാശ കണ്ടെത്തിയ വ്യക്തികളുടെ കഥകൾ നമുക്ക് സാക്ഷ്യം നൽകുന്നു. ഒന്നാമതായി ഇയ്യോബിൻ്റെ ജീവിത ചരിത്രം. ബൈബിളിലെ കഷ്ടപ്പാടുകളുടെ ഏറ്റവും പ്രശസ്തമായ ജീവചരിത്രം ഇയ്യോബിൻ്റേതാണ്. മനുഷ്യന് സങ്കല്പിക്കാൻ മാത്രം കഴിയുന്ന പരീക്ഷണങ്ങളുടെ പരമ്പരയിൽ ഇയ്യോബിന് തൻ്റെ സമ്പത്തും മക്കളും ആരോഗ്യവും എല്ലാം നഷ്ടപ്പെട്ടു. കഠിനമായ കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നിട്ടും ഇയ്യോബ് ദൈവത്തിലുള്ള തൻ്റെ വിശ്വാസം നിലനിർത്തുകയും ദൈവത്തെ ശപിക്കാനും തള്ളിപ്പറയാനും വിസമ്മതിക്കുകയും ചെയ്തു. സാത്താന്റെ ക്രൂരതയ്ക്ക് ഇരയായെങ്കിലും ഇയ്യോബിൻ്റെ അചഞ്ചലമായ വിശ്വാസവും കഷ്ടപ്പാടുകൾക്കിടയിൽ തൻ്റെ ജീവിത വിശുദ്ധി നിലനിർത്തുവാൻ അവനെ പ്രാപ്തനാക്കി. രണ്ടാമതായി യോസെഫ്. വിശ്വാസവഞ്ചന, അടിമത്തം, ജയിൽവാസം എന്നിവയാൽ യോസെഫിൻ്റെ ജീവിതം തകർന്നിരുന്നു. സ്വന്തം സഹോദരന്മാരാൽ അടിമയായി ഈജിപ്തിലേക്ക് വിട്ടുപോയ യോസെഫിന് നിരവധി ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു. എന്നിരുന്നാലും ദൈവത്തിലുള്ള അവൻ്റെ അചഞ്ചലമായ വിശ്വാസം അവനെ തൻ്റെ സാഹചര്യങ്ങളെക്കാൾ ഉയരാൻ അനുവദിച്ചു. ഒടുവിൽ വലിയ ജ്ഞാനവും ക്ഷമയും പ്രകടമാക്കിക്കൊണ്ട് യോസെഫ് ഈജിപ്തിൽ ശക്തനായ ഒരു ഭരണാധികാരിയായി മാറി. തൻ്റെ അനുഭവങ്ങളിലൂടെ ക്ഷമയുടെയും വീണ്ടെടുപ്പിൻ്റെയും പ്രാധാന്യം യോസെഫ് മനസ്സിലാക്കി. ഇത് മുൻകാല ആവലാദികൾ ഉപേക്ഷിക്കുകയും മുന്നേറാനുള്ള പരിവർത്തന ശക്തി നേടേണ്ടതിൻ്റെ ആവശ്യകതയെയും നമുക്ക് യോസെഫിൻ്റെ ചരിത്രം പകർന്നു തരുന്നു. മൂന്നാമതായി മോശയുടെ ജീവിതം നമ്മൾക്ക് ഉദാഹരണമായിട്ടെടുക്കാം. പരീക്ഷണങ്ങളും കഷ്ടപ്പാടുകളും നിറഞ്ഞതായിരുന്നു മോശയുടെ യാത്ര. ശിശുവായിരിക്കെ ഉപേക്ഷിക്കപ്പെട്ടതു മുതൽ ഈജിപ്തിലെ അടിമത്വത്തിൽ നിന്ന് ഇസ്രായേലിനെ നയിക്കുന്നതുവരെ മോശ എണ്ണമറ്റ വെല്ലുവിളികളെ അഭിമുഖീകരിച്ചു. പ്രാരംഭത്തിൽ വലിയ ജനത്തെ നയിക്കുവാൻ വിമുഖത ഉണ്ടായിരുന്നിട്ടും വിനയത്തിൻ്റെയും അനുസരണത്തിൻ്റെയും പ്രാധാന്യം മോശ പഠിച്ചു. ദൈവവുമായും ഇസ്രായേലിനുമായും അദ്ദേഹം നടത്തിയ കൂടിക്കാഴ്ചകളിലൂടെ യഥാർത്ഥ നേതൃത്വ പാഠവും ഒരാൾ സ്വായത്തമാക്കുന്നത് ദൈവത്തിൻ്റെ ശ്രേഷ്ഠ അധികാരത്തിന് കീഴ്പ്പെടുന്നതിൽ നിന്നാണെന്ന് മോശ തൻ്റെ കഷ്ടപ്പാടുകളിൽ നിന്നുമാണ് പഠിച്ചത്. നമ്മുടെ സ്വന്തം ജീവിതത്തിൽ വിനയവും അനുസരണവും സ്വീകരിക്കുവാൻ പ്രതികൂല സാഹചര്യങ്ങൾ നമ്മൾ പിന്നിടേണ്ടി വരും. ദാവീദിൻ്റെ ജീവചരിത്രം. മല്ലന്മാരായ ഫിലിസ്തീർക്കെതിരെ യുദ്ധങ്ങൾ, ശൗൽ രാജാവിൻ്റെ അപായപ്പെടുത്തുവാനുള്ള നിരവധി ശ്രമങ്ങൾ, വ്യക്തിപരമായ ജീവിത പരാജയങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി പ്രതികൂല സാഹചര്യങ്ങളാൽ ദാവീദിൻ്റെ ജീവിതം അടയാളപ്പെടുത്തുവാൻ സാധിക്കും. എങ്കിലും അവൻ തുടർച്ചയായി ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശം തേടുകയും അവൻ്റെ വാഗ്ദാനങ്ങളിൽ ആശ്രയിക്കുകയും ചെയ്തു. ദാവീദിൻ്റെ അചഞ്ചലമായ വിശ്വാസം ചെറുപ്പം മുതൽ തന്നെ ഭയത്തെ മറികടക്കുവാനും വെല്ലുവിളികളെ നേരിടുവാനും അവനെ ശീലിപ്പിച്ചു. തൻ്റെ അനുഭവങ്ങളിലൂടെ ധൈര്യത്തിൻ്റെയും ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുന്നതിൻ്റെയും പ്രാധാന്യം ദാവീദ് മനസ്സിലാക്കി. അതുപോലെ നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മുടെ ഭയങ്ങളെ നേരിടുവാനും ദൈവീക കരുതലിൽ ആശ്രയിക്കുവാനും ദാവീദിൻ്റെ ജീവിത അനുഭവങ്ങൾ നമ്മളെ പ്രചോദിപ്പിക്കുന്നു. പീഡനം, തടവ്, ശാരീരിക അസ്വസ്ഥതകൾ എന്നിവയുൾപ്പെടെ കഠിനമായ യാതനകൾ പൗലോസ് ജീവിതത്തിലുടനീളം സഹിച്ചു. ഈ പ്രയാസങ്ങൾക്കിടയിലും പൗലോസ് തൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും സുവിശേഷം പ്രചരിപ്പിക്കുകയും ചെയ്തു. അവൻ്റെ അചഞ്ചലമായ ബോധ്യവും സ്ഥായിയായ ചൈതന്യവും സഹിഷ്ണുതയും വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും മൂല്യം നമ്മെ പഠിപ്പിക്കുന്നു. പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുവാൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. എസ്തർ എന്ന യഹൂദ്യ അടിമ സ്ത്രീ പേർഷ്യയിലെ രാജ്ഞിയായതോടെ എസ്തറിൻ്റെ ജീവിതം അപ്രതീക്ഷിതമായ വഴിത്തിരിവിലെത്തി. തൻ്റെ ജനങ്ങളുടെ ഉന്മൂല ഭീഷണിയെ അഭിമുഖീകരിച്ച് എസ്തർ പേർഷ്യൻ രാജാവിനെ സമീപിക്കുവാനും തന്റെ യഹൂദ സമൂഹത്തിനു വേണ്ടി വാദിക്കുവാനും വലിയ ധൈര്യം സംഭരിച്ചു. അവളുടെ ധീരതയും മറ്റുള്ളവർക്കായി തന്റെ ജീവൻ പണയപ്പെടുത്തുവാനുള്ള സന്നദ്ധതയും ലക്ഷ്യത്തിന്റെയും ആത്മത്യാഗത്തിന്റെയും ശക്തിയെ ഉദാഹരിക്കുന്നു. ഭയാനകമായ വെല്ലുവിളികൾക്കിടയിലും ശരിക്കു വേണ്ടി നിലകൊള്ളേണ്ടതിന്റെ പ്രാധാന്യം എസ്തേറിന്റെ ജീവിതം നമ്മെ ഓർപ്പിക്കുന്നു. യേശുവിന്റെ ഏറ്റവും അടുത്ത ശിഷ്യന്മാരിൽ ഒരാളായ പത്രോസ് വിചാരണക്കിടെ യേശുവിനെ അറിയില്ല എന്ന് 3 തവണ നിഷേധിച്ചു പറഞ്ഞു. ആ സമയത്ത് തന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു പരാജയമാണ് പത്രോസ് മനസ്സിലാക്കിയത്. കുറ്റബോധത്താലും ലജ്ജയാലും തളർന്നുപോയ പത്രോസിന്റെ വിശ്വാസം കഠിനമായി പരീക്ഷിക്കപ്പെട്ടു. എന്നിരുന്നാലും യേശു പത്രോസിനോട് ക്ഷമിക്കുകയും അവന്റെ ജീവിതം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. ക്ഷമയുടെ പരിവർത്തന ശക്തിയെയും വീണ്ടെടുക്കുവാനുള്ള സാധ്യതയെയും കുറിച്ച് പത്രോസിന്റെ ജീവചരിത്രം നമ്മെ ഓർപ്പിക്കുന്നു. നമ്മുടെ പരാജയങ്ങൾ എത്ര വലുതാണെങ്കിലും ദൈവകൃപയിലൂടെ നമുക്ക് പാപമോചനവും പുനഃസ്ഥാപനവും കണ്ടെത്തുവാൻ കഴിയുമെന്ന് പത്രോസ് നമ്മളെ ഓർപ്പിക്കുന്നു. പ്രയാസകരമായ സമയങ്ങളിലൂടെ കടന്നുപോയ ഈ ബൈബിൾ കഥാപാത്രങ്ങളുടെ ജീവിത സംഭവങ്ങൾ വഴികാട്ടിയും പ്രചോദനവും പ്രായോഗിക പാഠങ്ങളും പ്രദാനം ചെയ്യുന്നു. അത് നമുക്ക് പ്രയോജനപ്പെടുത്തുവാൻ കഴിയുന്ന സഹിഷ്ണുതയെയും വിശ്വാസത്തെയും ശക്തിയെയും ഓർപ്പിക്കുന്നു. അവരുടെ അനുഭവങ്ങൾ ധൈര്യത്തിന്റെയും വിശ്വാസത്തിന്റെയും സഹിഷ്ണുതയുടെയും കാലാതീതമായ പാഠങ്ങൾ നൽകുന്നു. സാധാരണക്കാരായ നമ്മളിൽ നിന്നും വ്യത്യസ്തരായിരുന്നു ബൈബിൾ കഥാപാത്രങ്ങൾ എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം. പക്ഷേ അവർ നിങ്ങളെയും എന്നെയും പോലെ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകൾ കണ്ടവരായിരുന്നു. ഭയവും സങ്കടവും കൊണ്ട് അവർ വലയം ചെയ്യപ്പെട്ടിരുന്നു. അതിനർത്ഥം ആർക്കും ബൈബിളിലുള്ള വ്യക്തികളെ മാതൃകയാക്കാം എന്നാണ്. അതായത് ഏതെല്ലാം സാഹചര്യങ്ങളിൽ ഏതെല്ലാം അവസരങ്ങളിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങളെ മറികടന്ന് മുന്നേറുവാൻ ഇത്തരം കഥാപാത്രങ്ങളുടെ ജീവചരിത്രം പരിശോധിക്കുന്നത് നമുക്ക് നല്ലതായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം സ്പഷ്ടമാണ്, പ്രത്യാശ കേവലം അമൂർത്തമായ ഒരു ആശയമൊന്നുമല്ല, പ്രത്യക്ഷമായ യാഥാർത്ഥ്യമാണിത്. പ്രയാസകരമായ സമയങ്ങളിൽ നമ്മുടെ വിശ്വാസവും പ്രാർത്ഥനാ ജീവിതവും പ്രത്യാശയുടെ സുപ്രധാന സ്രോതസ്സുകളായി മാറുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്നതിലൂടെയും നമ്മുടെ സ്വന്തത്തെക്കാൾ അവന്റെ ഗ്രാഹ്യത്തിൽ ആശ്രയിക്കുന്നതിലൂടെ നാം ശക്തിയും സഹിഷ്ണുതയും മുന്നേറുവാനുള്ള പ്രചോദനവും കണ്ടെത്തുന്നു. പ്രതികൂല സാഹചര്യങ്ങളിൽ പ്രത്യാശയുടെ സ്വീകർത്താക്കൾ എന്ന നിലയിൽ പ്രത്യാശയിൽ നടക്കുവാനും മറ്റുള്ളവർക്ക് പ്രോത്സാഹനത്തിന്റെ ഉറവിടമാകുവാനും നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ സ്വന്ത ജീവിത യാത്രകളിൽ പ്രത്യാശയുടെ പരിവർത്തന ശക്തിയെ പ്രതിഫലിപ്പിക്കണം. നമ്മുടെ ചുറ്റുപാടുമുള്ളവരിൽ പ്രതികൂല സാഹചര്യങ്ങളെ എങ്ങനെ നേരിടുവാൻ കഴിയുമെന്നുള്ള പ്രത്യാശയുടെ പാഠങ്ങൾ നമ്മൾ ഉണർത്തുകയും വേണം. ദുരിത സമയത്ത് സഹായഹസ്തം നീട്ടുന്ന, മറ്റുള്ളവരുടെ കരച്ചിലിനെ ശ്രവിക്കുന്ന കാതുകളുള്ള, ദുരിതമനുഭവിക്കുന്നവർക്ക് ആശ്വാസത്തിന്റെ സന്ദേശം നൽകുന്ന പ്രതികൂല സാഹചര്യങ്ങളിൽ പ്രത്യാശയുടെ ദീപസ്തംഭങ്ങളായി മാറുവാൻ അതുവഴി നമുക്ക് സാധിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, പ്രയാസകരമായ സമയങ്ങളിൽ ഞങ്ങളെ താങ്ങി നിർത്തുന്ന അങ്ങയുടെ പ്രത്യാശയെ പ്രതി ഞങ്ങൾ അങ്ങയ്ക്ക് നന്ദി പറയുന്നു. അങ്ങയിൽ നിരന്തരം വിശ്വാസമർപ്പിക്കുവാനും അങ്ങയുടെ സ്വഭാവവും അങ്ങയുടെ വാഗ്ദത്തവും ഞങ്ങൾ സ്വീകരിക്കുവാനും അങ്ങയിൽ ആശ്വാസം കണ്ടെത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ വിശ്വാസത്തിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ പ്രത്യാശയാൽ നിറയ്ക്കി മാറാകണമേ. പ്രതികൂല സാഹചര്യങ്ങളിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രത്യാശയുടെ കിരണങ്ങളായി മാറുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. അന്ധകാര സമയങ്ങളിൽ ആശ്വാസവും പ്രോത്സാഹനവും ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന പ്രത്യാശയുടെ ഒരു നേർക്കാഴ്ചയും പ്രദാനം ചെയ്യുന്ന അങ്ങയുടെ വെളിച്ചം ഞങ്ങളിലൂടെ ഈ ലോകത്തിൽ പ്രകാശിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ ചോദിക്കട്ടെ, കൃപയോട് കേൾക്കണമേ ഞങ്ങളുടെ പരിശുദ്ധനായ പിതാവേ. ആമേൻ.
പ്രിയ സോദരാ, ഗ്രഹിക്കുന്നു നീ ദൈവിക ന്യായവിധി സമീപമായി.
പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പ്രക്ഷേപണ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപൂർണമായിരുന്നു എന്ന് ഞങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നു. തിരുവചന സത്യത്തെ കൂടുതലായി അറിയാൻ ഞങ്ങളെ തുടർന്നും 1-800-833-2-1 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഞങ്ങളുടെ ഇമെയിൽ വിലാസം bible@awr.org.
ഞങ്ങളെ തപാലിൽ ബന്ധപ്പെടാനുള്ള മേൽവിലാസം അഡ്വന്റിസ്റ്റ് മീഡിയ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 1446, പൂനെ 411037, മഹാരാഷ്ട്ര, ഇന്ത്യ.
ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടുവാനുള്ള ഇമെയിൽ അഡ്രസ് ഇനി പറയുന്നു: malayalam@sudadventist.org.
ഞാൻ ബിനോയ്.
ഞാൻ സാലമ്മ ബൈജു. ഇന്ന് നിങ്ങളോട് വിട പറയാനുള്ള സമയമായിരിക്കുന്നു.
ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണത്തിനായി നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടുമൊപ്പം ഞങ്ങളോടൊപ്പം വീണ്ടും ചേരുക.
അതുവരെ ഞങ്ങൾ വിട പറയുന്നു. ഇനിയും ഒരുമിച്ച് ചേരുന്നതുവരെ കർത്താവ് നമ്മെ എല്ലാവരെയും കാക്കുമാറാകട്ടെ.